إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, ഫിസനകളിൽ നിന്ന് രക്ഷപ്പെട്ട് തഖ്‌വ കൈവിടാതെ അവസാന ശ്വാസം വരെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സൂറത്ത് ഫുസ്സിലത്തിലെ 34-35 വചനങ്ങളാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. സത്യവിശ്വാസികൾ സന്തോഷത്തോടെ കാത്തിരിക്കേണ്ട വിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി ഇൻഷാ അല്ലാ നമ്മുടെ ആയസിലേക്ക് കടന്നു വരികയാണ്. രണ്ടാഴ്ചയോടെ നാം ആ വിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മാസം കടന്നു വരുന്നതിനു മുമ്പായി അതിന്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും നാം ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചും അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നത് മുസൽമാന്റെ ബാധ്യതയാണ്. കൊല്ലം തോറും ആവർത്തിച്ചു വരുന്നതാണെങ്കിലും മാസത്തിൽ 11 നമുക്ക് പരിചയമില്ലാത്ത ജീവിതശീലങ്ങളിലേക്ക് ഒരു മാസത്തിൽ നാം മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതർഹിക്കും വിധം ഉപയോഗപ്പെടുത്താനും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിൽ എന്തൊക്കെ നാം ചെയ്തു തീർക്കേണ്ടതുണ്ട് അതങ്ങനെ തന്നെ ചെയ്തു തീർക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നാം അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കേണ്ടതുണ്ട്. ജുമുഅ ഖുത്ബയുടെ ഉദ്ദേശം എന്നത് സാന്ദർഭികമായ ഉപദേശമാണല്ലോ. ആ നിലക്ക് വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ റമദാന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഖുത്ബ ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മഹത്വം, അത് വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്വമുള്ള ഒരു മാസമാക്കി തെരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. ആ ഒരു പ്രത്യേകത, ആ ഒരു മഹത്വം മാത്രം മതി ആ മാസത്തിന്റെ മഹത്വമായി നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ആ മാസത്തെ അതിനുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ മാസത്തിലെ ലൈലത്തുൽ ഖദ്ർ, മഹത്വത്തിന്റെ രാത്രി എന്ന് പറയുന്ന ഖുർആൻ അവതരണത്തിനു വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത രാത്രി, അത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് എന്ന് അല്ലാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ, അതിനെ നാം ഖദ്റിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒമാ അദ്റാഖമാ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി എന്താണെന്നറിയുമോ? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, ഖദ്റിന്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു എന്നാണ് ആ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഖുർആനുമായി വിശ്വാസികൾ കൂടുതൽ ബന്ധപ്പെടുവാനുള്ള ഒരവസരം കൂടിയാണ് വിശുദ്ധ റമദാൻ. രണ്ടാമതായി, തഖ്വയിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് നോമ്പിനെ പരിചയപ്പെടുത്തുന്നത്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട കാര്യം പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കബലിക്കും നിങ്ങളെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മാത്രമായി ഒരു പുതിയ ഭാരം അള്ളാഹു അടിച്ചേൽപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ മുമ്പുള്ള സമുദായങ്ങൾക്കും ഇതുപോലെയുള്ള നോമ്പ് അള്ളാഹു നിശ്ചയിച്ചിരുന്നു. മുൻ സമുദായങ്ങളുടെ നോമ്പും ഇസ്ലാമിക ശരീഅത്തിലെ നോമ്പും തമ്മിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തത്വത്തിൽ അത് ഒന്ന് തന്നെയാണ്. സ്വയാം എന്ന് പറയുന്ന നോമ്പ് അത് മുൻഗാമികൾക്കും നിശ്ചയിച്ചിരുന്നു. എന്താണ് അതിന്റെ ഉദ്ദേശം? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക. തഖ്വ എന്നത് എപ്പോഴും എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുഅ്മിൻ അനിവാര്യമായും ഒരു മുത്തഖിയായിരിക്കണം. വെള്ളിയാഴ്ച ഖുത്ബയിൽ മൂന്നായത്തോതി കേൾപ്പിക്കുന്നു. മൂന്നിനുമുള്ളത് എന്താ? ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകണം എന്നാണ്. അത് നിലനിർത്തുവാൻ നമുക്കുതകുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് വിശുദ്ധ റമളാൻ. എങ്ങനെയാണ് നോമ്പിലൂടെ നാം തഖ്വയുള്ളവരായി മാറുന്നത്? വെറുതെ നാം പകലന്തിയോളം പട്ടിണി കിടന്ന് വിശപ്പും ദാഹവും ക്ഷീണവും സഹിച്ചാൽ വെറുതെ തഖ്വ ഇങ്ങ് കിട്ടുമോ? ഇല്ല. അതോടൊപ്പം നോമ്പിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് ശരിയായ ഒരു ആത്മനിയന്ത്രണം നാം ശീലിക്കേണ്ടതുണ്ട്. തഖ്വയെ സംബന്ധിച്ച് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള നിർവചനം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അത് വഴങ്ങുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹീഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ശീലം, കഴിയുന്നത്ര നന്മകൾ ആർജിക്കുവാനും തിന്മകളെ പാടെ വർജിക്കുവാനുമുള്ള ഒരു ശീലം, അത് നോമ്പിലൂടെ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആ ശീലം എത്ര കണ്ട് നാം നേടിയോ അതാണ് റമളാനിൽ നമ്മുടെ തഖ്വയുടെ ബാലൻസ് ഉയർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നത്. മാനുഷികമായ നിരവധി വികാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുവാനും വിട്ടുവീഴ്ച കാണിക്കാനുമൊക്കെ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ തന്റെ ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അയാൾ അയാളുടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പട്ടിണി കിടക്കണം എന്നല്ല അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെ വയറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആമാശയത്തിന് മാത്രം നോമ്പുണ്ടാകണം എന്നല്ല, നിങ്ങളുടെ ശരീരം ആ സകലം നിയന്ത്രണ വിധേയമാകണം. നിങ്ങളുടെ കൈയും കാലും കണ്ണും കാതും അങ്ങനെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരാത്മനിയന്ത്രണം നിങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. അതാണ് മറ്റൊരു ഹദീസിൽ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്തിൽ നിന്ന് ഹദീസിൽ കാണാം, ലൈസ സിയാമു അനിൽ അക്ലി വശുർബി, നോമ്പ് എന്ന് പറയുന്നത് വെറും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും സംയമനം പാലിക്കലും മാത്രമല്ല, ഇന്നമസ്സിയാമു അനിൽ ലഗ്വി വറഫതി, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും സ്ത്രീ പുരുഷ സല്ലാപങ്ങളിൽ നിന്നും നിങ്ങൾ എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കലാണ് നോമ്പ്. അപ്പൊ പ്രഭാതം ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം പട്ടിണി കിടന്നാൽ മാത്രം പോരാ, നമ്മുടെ നാവിന് നോമ്പുണ്ടാവണം, നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകണം. അങ്ങനെ നമുക്ക് ആ സകലം നിയന്ത്രണം ഉണ്ടാകണം. ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ മറ്റു മാസങ്ങളെ പോലെയുള്ള ഒരു മാസത്തിലല്ല ഉള്ളത്, ഒരു പവിത്ര മാസത്തിലാണ് ഞാനുള്ളത് എന്ന ഒരു ബോധം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, വൈൻ സാബ്ബകാഹതുൻ ലൗ ജഹില അലൈക, ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചു, നിന്നോട് ശണ്ടക്ക് വന്നു, നിന്നോട് അവിവേകം കാട്ടി, എന്നാൽ നീ തിരിച്ചങ്ങോട്ട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ഫഖുൽ, നീ പറഞ്ഞേക്കണം, ഇന്നീ സായിമുൻ ഇന്നീ സായിമുൻ, തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ അവൻ പ്രതികരിച്ചതുപോലെ അങ്ങോട്ട് പ്രതികരിക്കാൻ, നോമ്പ് പിന്നെ നോക്കാലോ എന്ന് വിചാരിച്ച് കൊടുത്തു ഞാനൊന്ന്, അല്ലെങ്കിൽ പറയേണ്ടത് അപ്പൊ തീർത്തു പറഞ്ഞു, നോമ്പ് പോയാ പോട്ടെ എന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ പ്രതികാരം ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തും സൂചിപ്പിക്കുന്നത്. നന്മയും തിന്മയും സമമാവുകയില്ല എന്ന് പറഞ്ഞ ശേഷം തിന്മയെ നീ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ നീ തടഞ്ഞുകൊള്ളുക. അങ്ങനെ നീ ചെയ്താൽ നിന്റെ വലിയ ശത്രു ആത്മമിത്രമായി മാറും. ഇത് ഫഅദില്ലതി അഹ്സൻ ഫൈദല്ലതി ബൈനക വബൈനഹു അദാവ, നിനക്കും യാതൊരുത്തിനും ഇടയിൽ ശത്രുത ഉണ്ടായിരുന്നുവോ, കഅന്നഹു വലിയുൻ ഹമീം, അവൻ ആത്മമിത്രത്തെ പോലെയായി മാറും. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ തിന്മയെ നന്മ കൊണ്ട് തടയാൻ സാധിച്ചാൽ അത് വലിയ മാറ്റം നിങ്ങളുടെ എതിരാളിയിൽ ഉണ്ടാക്കും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും
അവന്റെ വികാരത്തെ വിജൃംഭിപ്പിക്കും വിധം ഞാൻ അവനെ തോണ്ടി നോക്കിയിട്ടും അവൻ പ്രതികരിച്ചില്ലല്ലോ. വല്ലാത്തൊരു മനസ്സ് തന്നെ. ഞാൻ പോയസക്കാരൻ, റമളാൻ മാസത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് അവന് തോന്നും. മനസ്സിലായില്ലേ? എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, വലിയ ക്ഷമാലുക്കൾക്കല്ലാതെ ഇത് നേടിയെടുക്കാൻ കഴിയില്ല. ഈ ഒരു സ്വഭാവം ആർജിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമയുണ്ടായിരിക്കണം. സൽസ്വഭാവത്തിന്റെ ഏറ്റവും അടിവേരെന്ന് പറയുന്നത് ക്ഷമയാണ്. ഏതൊരു സൽസ്വഭാവത്തെ എടുത്ത് നോക്കിയാലും അതിന് പിന്നിൽ ക്ഷമയുണ്ടായിരിക്കും. ക്ഷമയില്ലാത്തവൻ ഒരിക്കലും തന്നെ സൽസ്വഭാവിയാകാൻ കഴിയില്ല. എടുത്തുചാട്ടക്കാർക്ക് അല്ലെങ്കിൽ ചൊരിക്കലും ക്ഷമ കാണിക്കാത്ത അക്ഷമരായ ആളുകൾക്ക് സൽസ്വഭാവിയാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വമായുലക്കാഹ ഇല്ലല്ലദീന സബറു വമായുലക്കാഹ ഇല്ലാദു ഹല്ലിൻ അലീം, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ആ ഒരവസ്ഥ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുകൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരാൾ നിന്റെ അടുത്ത് കയർത്തു, ഒരാൾ നിന്നെ ചീത്ത വിളിച്ചു, ഒരാൾ നിന്നെ അടിച്ചു പ്രഹരിച്ചു, എന്നാലും നോമ്പിനെ മാനിച്ചുകൊണ്ട് റമളാനിന്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ട് നീ ക്ഷമിക്കണം, ഒഴിഞ്ഞു മാറണം. മറ്റൊരു ഹദീസിൽ കാണാം, വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. പാപങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്, പാപങ്ങളും പാപികളും നിറഞ്ഞ ഒരു ലോകത്ത്. അതിനിടയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രതികരണങ്ങൾക്ക് നമ്മളും വിധേയരാകും. അത് ആ അപ്പോൾ എന്തു വേണം, അതിനെ തടുക്കുന്ന, പാപങ്ങളെ തടുക്കുന്ന ഒരു പരിചയമായിട്ട് ഒരുപാട് ശൈത്താന്മാർ, മനുഷ്യപിശാചിക്കളും ചിന്നപിശാചിക്കളും നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും നമ്മളെ ദ്രോഹിക്കുകയും തഖ്വയുടെ മാർഗ്ഗം നടത്തി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴെന്തു വേണം, അതിനെ തടുക്കുന്ന ഒരു പരിചയമായിരിക്കണം നോമ്പ്. ഫൈദാകാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിവസമായി കഴിഞ്ഞാൽ, ഫലാ യർഫുസ്, അയാൾ അശ്ലീലം സംസാരിക്കരുത്, വലാ യസ്ഹബ്, എന്തിനധികം ഒറ്റയിട്ട് സംസാരിക്ക പോലും ചെയ്യരുത്. സംസാരത്തിൽ തന്നെ അടക്കവും ഒതുക്കവും വേണം. ഫൈൻ സാബ്ബഹു അഹദുന്ന ഉഖാതലഹു, ഇനി ആരെങ്കിലും നിന്നെ ഭത്സിക്കുകയോ ചീത്ത വിളിക്കുകയോ നിന്നോട് ശണ്ടക്ക് വരികയോ ചെയ്താൽ, വലിയ പുല്ലവൻ പറഞ്ഞേക്കട്ടെ, ഇന്നീ സ്വായിമുൻ, ഞാൻ ഇതാ നോമ്പുകാരനാണ് കേട്ടോ, ഞാൻ കഴിഞ്ഞ മാസമാണെങ്കിൽ ഇതിനോട് പ്രതികരിക്കുമായിരുന്നു, അടുത്ത മാസമാണെങ്കിലും പ്രതികരിച്ചു, ഈ മാസം ഞാൻ പ്രതികരിക്കൂലട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അപ്പൊ ഒറ്റയിട്ട് സംസാരിക്കുന്നത് വരെ, ബഹളമുണ്ടാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിരോധിക്കുകയാണ്. അപ്പൊ നോമ്പുകാരന്റെ അടക്കവും ഒതുക്കവും വിശ്വാസി സമൂഹത്തിനൊരു മാസത്തിൽ ഉണ്ടാകേണ്ട പാകതയുമാണ് ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ടാണല്ലോ വികാര നിയന്ത്രണങ്ങൾക്ക് നോമ്പിലുള്ള വലിയ പങ്കുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാൻ പ്രാപ്തിയില്ലാത്ത, മഹർ കൊടുക്കാനോ ഭാര്യയെ പോറ്റാനോ ഒന്നും കഴിവില്ലാത്ത ചെറുപ്പക്കാരൻ. പക്ഷെ അവന് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ട്, അവന്റെ ശരീരം അത് ആവശ്യപ്പെടുന്നുമുണ്ട്, പക്ഷെ കല്യാണം കഴിക്കാൻ വകയില്ല. എന്തു ചെയ്യണം? അയാൾ നോമ്പെടുക്കണം. അല്ലാതെ അയാൾ സ്വവർഗ സംഭോഗത്തിനോ സ്വയം ഭോഗത്തിനോ ഒക്കെ പോയിക്കൊള്ളട്ടെ, അതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. തെറ്റാണ്, അതെല്ലാം അതെല്ലാം തെറ്റാണ്. അല്ലാഹു അനുവദിച്ചതിന്റെ ഹറാമൊക്കെ അനുവദിച്ചതിന്റെ എതിരാണ് അതൊക്കെ. അവിടെ എന്തു ചെയ്യണം? യാ മഅശറ ശബാബ്, യുവസമൂഹമേ, മനിസ്തതാ അമിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ, ഫല്യതസവ്വജ്, അയാൾ കല്യാണം കഴിച്ചു കൊള്ളട്ടെ, വിവാഹം ചെയ്തു കൊള്ളട്ടെ. മാത്രല്ല, ഫൈനഹു അഗല്ലു ലിൽ ബസർ, നിങ്ങളെ കണ്ണുകളെ താഴ്ത്തുവാൻ അതാണ് നല്ലത്. അന്യ സ്ത്രീകളെ കാണുമ്പോ നോക്കുന്നു, അത് കല്യാണം കഴിക്കാത്തവന് കൂടുതലായിരിക്കും. അപ്പൊ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നോക്കാൻ പാടില്ല, തീരം കണ്ണു താഴ്ത്തണം, അവർ നോട്ടം കണ്ടു താഴ്ത്തിക്കളയണം. അഗല്ലുലിൽ ബസർ, വാഹ്സനുലിൽ ഫർജ്, നിങ്ങളെ ഗുഹ്യസ്ഥാനങ്ങളെ സുരക്ഷിതമായിരിക്കുവാനും യോജിച്ചതാണ് വിവാഹം. കണ്ടോ? അപ്പോ വിവാഹത്തെ, വിവാഹം കഴിക്കാൻ കഴിയാത്തവനോട് നോമ്പെടുക്കണം, തുടർച്ചയായി നോമ്പ്. ഒരു ദിവസം നോമ്പെടുത്താൽ ആ കഴിവ് കിട്ടുന്നല്ല, ഇടക്കിടെ നോമ്പെടുത്തുകൊണ്ടേയിരുന്നാൽ ശരീരത്തെ നിയന്ത്രിക്കുവാൻ അവന് സാധിക്കും. അപ്പൊ വികാര നിയന്ത്രണത്തിൽ നോമ്പിന് എത്രമാത്രം പങ്കുണ്ട് എന്നാണ് ആ ഹദീസ് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ആത്മനിയന്ത്രണം നാം ശീലിക്കേണ്ട മാസമാകുന്നു ഇത്. അത് വരുന്ന 11 മാസങ്ങളിൽ ആ ആത്മനിയന്ത്രണം നമുക്ക് കൈവിടാതെ നോക്കണം. അങ്ങനെ കൊല്ലം തോറും ആവർത്തിച്ചു വരുന്ന നോമ്പിലൂടെ നാം ശരിക്കും പരിപക്വമായി സമുദായത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് മാത്രല്ല, പരലോകത്തുള്ള ഗുണങ്ങൾ നോമ്പുകൊണ്ട്. വിശ്വാസത്തിൽ പ്രചോദിതനായിക്കൊണ്ട് റമദാനിൽ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ വീഴ്ചകളെ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്, മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യം അയാൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, പാപങ്ങളുടെ ഭാരവും പേറി അതിന്റെ കുറ്റവുമായിട്ട് നാളെ പരലോകത്ത് ചെന്നാൽ ഒരിക്കലും അയാളെ സ്വർഗത്തിൽ കടത്തില്ല. സ്വർഗത്തിൽ കടത്തുന്നതിന് മുമ്പായി അള്ളാഹു അയാളെ ശുദ്ധീകരിക്കണം. പാപത്തിന്റെ കറകളിൽ നിന്നും കഴുകി ശുദ്ധിയാക്കിയവരെ മാത്രമേ സ്വർഗത്തിലേക്ക് കടത്തുകയുള്ളൂ. അതിനാണ് മഗ്ഫിറത്ത് എന്ന് പറയുക. അത് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നതാണ്. കാരണം എന്താ, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്തും നമ്മൾ കാണിച്ച കൃതജ്ഞത മറുഭാഗത്തും എങ്ങനെ തട്ടിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ അനുഗ്രഹം മേലെ തന്നെയായിരിക്കും. അപ്പൊ പിന്നെ അള്ളാഹു ആ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടും ഞാൻ വിരോധിച്ചത് നീ ചെയ്തുവല്ലേ എന്നാലും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു നമുക്ക് മാപ്പ് തന്നാലല്ലാതെ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, ആ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കപ്പെടാൻ ഇബാദത്തുകൾ കാരണമാകും. ഇന്നൽ ഹസനാത്തി യുദ്ധിബിന സയ്യാ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകളും അവന്റെ ജീവിതത്തിലെ തിന്മകളെ പോക്കിക്കളയുന്നതാണ്, മായ്ച്ചു കളയുന്നതാണ്. അതിൽപ്പെട്ട നന്മയാണ് നമസ്കാരം, അതിൽപ്പെട്ടതാണ് നോമ്പ്, അതിൽപ്പെട്ടതാണ് ഹജ്ജ്, അതിൽപ്പെട്ടാണ് ഉംറ, അതിൽപ്പെട്ടതാണ് സകാത്ത്, അതുപോലെ സദഖ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചീത്ത കാര്യങ്ങളെ എന്താക്കും, ഇല്ലാതെയാക്കും. പക്ഷേ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത് വൻപാപമാണെന്ന ഒരു ധാരണ ആളുകൾക്കുണ്ട്. ഞാൻ കുടിച്ചതും കുടിച്ചതും കളിച്ചതും കുറെ പലിശ വാങ്ങിയതും അവറ്റവന്റെ അതിരി തിരക്കിയതും ഇതൊക്കെ നോമ്പുകൊണ്ടങ്ങ് പൊറുക്കുന്നതാണ് ആളുകളെ വിചാരം. ഇല്ല, വൻപാപങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കൂല. ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത് ചെറുദോഷങ്ങൾ മാത്രമാണ്. സഗായിർ എന്നാണ് അറബിയിൽ അതിന് പറയുക. വൻപാപങ്ങൾക്ക് ഖബായിർ എന്നാണ് പറയുക. അപ്പൊ സഗായിറുകളാണ് പൊറുക്കപ്പെടുന്നത്. പക്ഷേ അതിനും ഒരു കണ്ടീഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീരെ ഇല്ലാതിരിക്കണം. അത് സൂറത്തുൻ നിസായിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻപാപങ്ങളെ നിങ്ങൾ പാടെ വർദ്ധിക്കുന്ന പക്ഷം നിങ്ങളെ ചെറുപാപങ്ങളെ നാം മൂടി വെച്ച് മാപ്പാക്കുന്നതും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പോ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്തു വേണം? വൻപാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കണം. സിർക്ക്, അതുപോലെ സിഹിർ, സിഹിർ എന്നുള്ള കൂടോത്രം അല്ലേ, മാരണം, മാട്ട് എന്നൊക്കെ പറയില്ലേ, അത്, മനുഷ്യവധം, പലിശ തിന്നൽ, യതീമിന്റെ ധനം അന്യായമായി തിന്നൽ, യുദ്ധരംഗത്തുനിന്ന് പിന്തിരിഞ്ഞോടൽ, നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരോപണം പറയൽ, ഇത് ഏഴ് വൻപാപങ്ങൾ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. മദ്രസയിലൊക്കെ പഠിച്ചു കാണും. ഈ ഏഴ് മാത്രമാണോ വൻപാപം? അല്ല. ഉലമാക്കൾ അൽ ഖബായിർ എന്ന പേര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇമാം സഹബി എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയിട്ടുണ്ട്, ഹൈസമി എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട് വൻപാപങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ. അതിൽ ഈ ഏഴ് മാത്രമല്ല, അള്ളാഹു ഗൗരവപൂർവ്വം നിരോധിച്ചിട്ടുള്ള, അത് ചെയ്താൽ ശിക്ഷയുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട്, കോപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ തിന്മകളെയും വൻപാപങ്ങളിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. അത്തരം വൻപാപങ്ങൾ നാം നിത്യേന ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരം കൊണ്ടോ ഒതു കൊണ്ടോ നോമ്പു കൊണ്ടോ ഹജ്ജ് കൊണ്ടോ ഉംറ കൊണ്ടോ ഒന്നും പൊറുക്കൂല. അപ്പൊ ഉംറ കാളുകൾ എങ്ങനെ പോകുന്നുണ്ട്? എന്താ, കൊറേ സമ്മാടിത്തം ചെയ്യുക, എന്നിട്ടൊന്ന് ലൈസൻസ് പുതുക്കിന് പോരുക, പിന്നെയും കുറെ സമ്മാടിത്തം ചെയ്യുക, പിന്നെ ഒന്ന് പുതുക്കി പോരുക. അതിനാണ് ഇപ്പൊ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടോ വൻപാപങ്ങൾ? ഹജ്ജ് കൊണ്ടോ ഉംറ കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ പൊറുക്കൂല. ചെറുപാപങ്ങളാ പൊറുക്കുക. ചെറുപാപം പൊറുക്കണമെങ്കിൽ എന്ത് വേണം? വൻപാപങ്ങൾ ഇല്ലായിരിക്കണം. പലിശയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആളുകൾ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പലിശ, അവിടുന്ന് ലോണ്, ഇവിടുന്ന് ലോണ്, ഈ ലോണ് കൂട്ടാനാവുമ്പോ മറ്റോട്ട് ലോൺ ഇട്ട് അത് കൂട്ടും, അപ്പൊ ഇപ്പുറത്ത് വേറെ വരും, എല്ലാത്തിനും ലോണ്, വീടിന് ലോണ്, വീട്ടിലെ സാധനങ്ങൾക്ക് ലോണ്, പലിശ, യാതൊരു പേടിയില്ല. അങ്ങനത്തെ ആളുകൾ അവരൊക്കെ നോമ്പുകൊണ്ട് പാപം പൊറുക്കോ? ചിലപ്പോ നിർബന്ധിതാവസ്ഥയിൽ ബാങ്കുമായോ അല്ലെങ്കിൽ പലിശയുമായോ ബന്ധപ്പെടേണ്ട നിർബന്ധാവസ്ഥ. ഈ നിർബന്ധിതാവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹു നമുക്കറിയാം എത്ര നിർബന്ധിതാവസ്ഥ ഉണ്ടല്ലേ. നമ്മൾ തന്നെ സിദ്ധിച്ചുണ്ടാക്കുന്ന ചില നിർബന്ധിതാവസ്ഥകളുണ്ട്, എന്നിട്ട് നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഹറാമിനെ എനിക്ക് ഹലാലാണെന്ന് പറയും. ഹലാലാകുന്നില്ല. നിർബന്ധിതാവസ്ഥയെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? കുറ്റമുണ്ടാവൂല എന്ന് മാത്രമേ ഉള്ളൂ, ഹലാലെന്ന് പറഞ്ഞിട്ടില്ല. ഓ, പന്നി മാംസം തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞിടത്ത് വിശന്നു ചാകാൻ പോവാണ്, ഒരു ഭക്ഷണവും കിട്ടാനില്ല എങ്കിൽ അവിടെ പന്നി മാംസം മാത്രമുള്ളെങ്കിൽ ആ നേരത്ത് ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മാത്രം അല്പം കഴിക്കാം. ഗൈറ ബാഗിൻ വല ആദിൻ, കിട്ടിയ ചാൻസിൽ കൊല്ലം തിന്നാൻ നിൽക്കണ്ട, അതിര് കവിയാതെ കണ്ടോ പരിധി വിടാതെ നിങ്ങൾക്ക് തിന്നാം. അവിടെ പറഞ്ഞെന്താ, ഫലാ ഇസ്മാലഹി, അങ്ങനെ ചെയ്താൽ കുറ്റമില്ലാനേ ഉള്ളൂ. അല്ലാതെ അത് അത് ജായിസായി എന്നല്ല, തൽക്കാലം കുറ്റമല്ല, ആ സന്ദർഭത്തിൽ മാത്രം അത് ജായിസാണ്. അപ്പൊ ഈ നിർബന്ധിതാവസ്ഥയൊക്കെ അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാപം പൊറുക്കും നോമ്പ് കൊണ്ട് എന്ന് പറഞ്ഞാലും നിസ്കാരം കൊണ്ട് ജുമാ കൊണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അഞ്ചു നേരത്തെ നിസ്കാരം, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെയുള്ള പാപം പൊറുക്കും അല്ലേ. ളുഹുർ നിസ്കരിച്ചാൽ അസറിനുള്ള പാപം, ആ സലവാത്തുൽ ഖംസ്, അതുപോലെ ഒരു ജുമാ അടുത്ത ജുമാ വരെയുള്ള പാപം പൊറുക്കും. റമദാൻ ഇലാ റമദാൻ, ഒരു റമദാൻ മറ്റു റമദാൻ വരെ പാപം പൊറുക്കും. മുഖഫിറാത്തു ലിമാ ബൈനഹുന്ന, പക്ഷെ ഒരു കണ്ടീഷൻ ഹദീസിൽ പറഞ്ഞു, അത് ആരും പറയില്ല പലപ്പോഴും. ഇദജു തുനിബത്തിൽ ഖബായിർ, വൻ പാപങ്ങൾ പാടെ ഉപേക്ഷിക്കപ്പെട്ടാൽ, അപ്പൊ വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാലേ നിബാദത്തുകൾ കൊണ്ട് പാപം പൊറുക്കുക എന്ന സംഗതി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വൻ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും വിരമിക്കുകയും എന്നിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ഇനി അതിലേക്ക് മടങ്ങിപ്പോകുകയില്ലെന്ന് ആത്മാർത്ഥമായി തീരുമാനമെടുക്കുകയും വേണം. അങ്ങനെ തൗബ ചെയ്താലേ എന്താവുള്ളൂ, വൻ പാപങ്ങൾ പൊറുക്കുള്ളൂ. അല്ല, വൻപാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, റമദാനിൽ മാത്രം തൽക്കാലം ഒരു ലീവ് കൊടുക്കുക, ചൊവ്വാൽ രണ്ടിന് ശേഷം പെരുന്നാൾ പിറ്റേന്ന് പിന്നെയും തുടങ്ങുക, അതിനൊന്നും എന്തുണ്ടാവില്ല. അവർക്ക് വൻപാപം പൊറുക്കൂല എന്ന് മാത്രമല്ല, ഇബാദത്തുകൾ കൊണ്ട് കിട്ടുന്ന ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന ഭാഗ്യം പോലും അയാൾക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റസൂൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻ നമ്മൾ ഓർക്കണം. ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു ഈമാനൻ, വിശ്വാസത്താൽ, ഒരു മുഅ്മിൻ തന്റെ ഈമാനിന്റെ ബാധ്യത എന്നോണം, ഞാൻ മുഅ്മിനാണ്, എന്നെ സിദ്ധിച്ച എന്റെ റബ്ബനിക്കു ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, 11 മാസം ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും പറഞ്ഞിടത്ത് പകൽ സമയത്ത് റമദാനിൽ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ റബ്ബിന്റെ അടിമയാണ്, എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ ഞാൻ സ്വതന്ത്രനല്ല, എന്റെ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയനാകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് ഈമാനിൽ പ്രചോദിതനായിക്കൊണ്ട് പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടാൽ അത് വെറുതെ അല്ല, നിനക്ക് അള്ളാഹു പരലോകത്ത് കൂലി ആവശ്യമുള്ള സന്ദർഭത്തിൽ നിനക്ക് കൂലി തരുന്നതാണ് എന്ന് പറയാം. അപ്പം ഈമാനിൽ പ്രചോദിതമായിക്കൊണ്ടും കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുത്താൽ, അങ്ങനെ നോമ്പെടുത്തവർക്കാണ് അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. പിന്നെ നാലാമതായി നോമ്പിന്റെ മഹത്വത്തിൽപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മരണാനന്തരം സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് അകറ്റപ്പെടണം. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അയാൾ വിജയിച്ചു. ഇതാണ് വിജയം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിലേക്കുള്ള ഒരു സംഗതിയാണ് നോമ്പ്. അബു ഉമാമ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുൽതു, ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ ദൂതരെ, ദുല്ലനി അലാ അമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കുന്ന ഒരു പ്രവർത്തനം എനിക്ക് അവിടുന്ന് പറഞ്ഞു തന്നാലും അറിയിച്ചു തന്നാലും. ഖാല അലൈക ബിസ്സൗം, നീ നോമ്പ് മുറുകെ പിടിച്ചോ, ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് തുല്യമായ വേറൊന്നുമില്ല. അപ്പൊ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക, ഫർള് വിടാതെ അനുഷ്ഠിക്കുക, അങ്ങനെ നീ ചെയ്താൽ അത് നിനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാണ്. റമളാനിലെ നോമ്പുകാർക്ക് വിശേഷിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെന്താ, സ്വർഗത്തിൽ റയ്യാൻ എന്ന ഒരു സ്പെഷ്യൽ കവാടം തന്നെ നോമ്പുകാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നോമ്പുകാരല്ലാതെ മറ്റാരും ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കുകയില്ല. നോമ്പുകാർ കടന്നു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടുമെന്നും ഹദീസിൽ കാണാം. ഹദീസിന്റെ ലഫ്ദ് ഇങ്ങനെയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമുന യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻ അഹദുൻ ഗൈറുഹും ഫൈദാ ദഖലു ഉഗ്ലിഖ ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്. ഇനി സുഹൃത്തുക്കളെ, നോമ്പുകാരന്റെ രണ്ട് സന്തോഷത്തെ കുറിച്ച് പറയുന്ന ഹദീസ്, അവിടെയും സ്വർഗത്തിൽ പരലോകത്ത് അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷം, അതുപോലെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും. ലിസ്വായിമി ഫർഹതാനി, നോമ്പുകാരന് ഇരട്ട സന്തോഷമുണ്ട്. ഫർഹത്തു നിന്ദ ഫിത്രിഹി, 13-ഓ 14-ഓ അല്ലെങ്കിൽ 15-ഓ 16-ഓ മണിക്കൂർ നോമ്പെടുത്തിട്ട് ആ വാഗൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, എന്റെ നോമ്പ് ഞാൻ പൂർത്തിയാക്കിയല്ലോ എന്ന ഒരു കൃതാർത്ഥത, അപ്പോഴുണ്ടാകുന്ന സന്തോഷം. മറ്റൊന്ന്, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ അമലങ്ങോട്ട് കൊടുത്താൽ സ്വർഗം ഇങ്ങോട്ട് കിട്ടും. ആ സന്ദർഭത്തിൽ ഇതൊരു മഹത്തായ അമലായി അയാൾക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലേക്ക് ഇയാളെ പക്വമാക്കി തീർക്കുന്ന ഒരു അമല്, അപ്പോഴും അയാൾക്കുണ്ടാകുന്ന സന്തോഷം. ഈ രണ്ട് സന്തോഷം ഒരു മുഅ്മിനുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് കൊണ്ട് അള്ളാഹു, നോമ്പിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ വിശ്വാസിക്കുണ്ടാകുന്ന ആനന്ദത്തെയാണ് ആ ഹദീസിൽ വിവരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കും മറ്റൊരു ഹദീസിൽ കാണാം, അസ്സിയാമു ജുന്നതുൻ യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ. ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. നോമ്പ് നരകത്തെ തടുക്കുന്ന ഒരു പരിചയാകുന്നു. നോമ്പ് മുഖേന നരകത്തിൽ നിന്ന് ഒരു മുഅ്മിൻ കാവലിനെ തേടുകയാണ്. നോമ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ അടക്കപ്പെടും എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി എന്താറിയോ? വൈനാദി മുനാദിൻ, ആകാശ ലോകത്തുനിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് മുന്നോട്ട് വരിക, വയാ ബാഗിയൽ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവരെ പിന്നോട്ട് പോവുക പിന്നോട്ട് പോവുക, വലില്ലാഹി ഉസഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല, അല്ലാഹുവിന് ഈ മാസത്തിൽ ഒരുപാട് ആളുകളെ നരകത്ത് മോചിപ്പിക്കുന്നുണ്ട്. നരകക്കാരായി പേര് വെക്കപ്പെട്ട അല്ലെങ്കിൽ നരകക്കാരുടെ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ടവർ നമുക്ക് അറിഞ്ഞുകൊള്ളൂ നമ്മൾ ഏത് ലിസ്റ്റിലാണെന്ന്. ഇത്രയും കാലം നമ്മൾ ചെയ്തതിൽ ഏതൊക്കെ അള്ള സ്വീകരിച്ചു, ഏതൊക്കെ തള്ളിപ്പോയി എന്നും അറിഞ്ഞുകൂടാ, അവിടെ ചിലപ്പോൾ അറിയുള്ളൂ. അങ്ങനെ നാം നരകക്കാരുടെ ലിസ്റ്റിലാണ് ഇപ്പൊ നമ്മളെ ഉള്ളതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ നോമ്പിലൂടെ ആ ലിസ്റ്റിന്റെ പേര് വെട്ടിയിട്ട് സ്വർഗക്കാരുടെ ലിസ്റ്റിൽ നമ്മളെ പേര് ചേർക്കുന്നതാണ്. എല്ലാ രാത്രിയും നോമ്പിന്റെ ഓരോ രാവിലും അള്ളാഹു ഒരുപാട് ആളുകളെ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും. വദാലിക കുല്ലലൈല, അത് റമദാനിലെ എല്ലാ രാത്രിയിലുമുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ വിചാരിച്ചത് അവസാനത്തെ പത്തിൽ മാത്രമാണ് നരകമോചനം. കാരണം ഓരോ പത്തിലും പ്രത്യേക ദുആ പഠിപ്പിച്ചെടുത്ത് അവസാനത്തെ പത്തിലെ ദുആ എന്താ? അല്ലാഹുമ്മ ഇത്തിക്കിനീ മിനന്നാർ, പള്ളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും, അള്ളാഹുവെ എന്നെ നരകത്തിന് മോചിപ്പിക്കണേ. എന്നൊരു തറാവീനെ ഉസ്താദുകളെ ചൊല്ലിക്കൊടുക്കും, ആളുകളെ എത്തിച്ചൊല്ലും. അങ്ങനെ ചൊല്ലിക്കൊടുക്കൽ എത്തിയല്ലോന്നില്ല, അതെല്ലാം പിന്നീടുണ്ടായ പുത്തനാചാരങ്ങളാണ്. മൂന്ന് പത്തിനും പ്രത്യേക ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ദുർബലമായ ഒരു ഹദീസിലുണ്ട്, അവ്വലുഹു റഹ്മ, നോമ്പിന്റെ ആദ്യം റഹ്മത്താണ്, വഔസതുഹു മഗ്ഫിറ, മദ്യം അത് പാപമോചനമാണ്, വാഖിറുഹു ഇത്തുക്കും മിനന്നാർ, അവസാനം നരകമോചനമാണ്. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരും ഉണ്ടാക്കുക. അവ്വലുഹു റഹ്മ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ ആദ്യത്തെ പത്തിൽ, ഔസതുഹു മഗ്ഫിറ രണ്ടാം പത്ത് മഗ്ഫിറത്താണല്ലോ, അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുണ്ടാക്കി. പിന്നെ മൂന്നാമത്തേത് നരകമോചനമാണ്. യഥാർത്ഥത്തിൽ ഈ മൂന്നും മുപ്പത് ദിവസമുണ്ട്, അല്ലെങ്കിൽ മൂന്ന് പത്തിലുണ്ട്. റഹ്മത്ത് ആദ്യത്തെ പത്തിൽ മാത്ര അല്ലല്ലോ. അതുപോലെ പാപമോചനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ട്, റമദാനിലല്ലാത്ത കാലത്തുണ്ട്. പിന്നെ നരകമോചനം ഇപ്പൊ ഈ വ്യക്തമായിട്ട് പറഞ്ഞു, വല്ലാഹു സഖാഉ മിന്നാർ വദാലിക കുല്ലലൈല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്നും റമദാൻ മുഴുവനുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു മഹത്വമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നോമ്പും വിശുദ്ധ ഖുർആനും നാളെ നോമ്പുകാരന് വേണ്ടി ഖുർആൻ ഓതിയവന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരായി വരും. കണ്ടങ്ങള് നമ്മളെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ശുപാർശ ചെയ്യും. ഹദീസ് ഇങ്ങനെയാണ്, തിരുദൂതർ പറഞ്ഞതായി സഹാബിയായ അബ്ദുല്ലാഹി ബിൻ അംർ റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യസ്ബഅനു ലിൽ അബ്ദി യൗമൽ ഖിയാമ, നോമ്പും ഖുർആനും അടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യുന്നതാണ്. യഹൂദു സിയാം ഐ റബ്ബി മനഅതുഹു തആമ വശഹവ, എന്റെ റബ്ബേ ഞാൻ ഇയാളുടെ ഭക്ഷണത്തെയും വികാരത്തെയും തടഞ്ഞു നിർത്തിയിരുന്നു, ഫശഫഇനി ഫീഹി, അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എന്നെ ശുപാർശകനായി സ്വീകരിച്ചാലും എന്ന് നോമ്പ് അല്ലാഹുവിനോട് പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയുന്നു, മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫഇനി ഫീഹി, ഞാൻ ഇയാളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞ രാത്രി ഉറക്കമൊഴിച്ച് എന്നെ ഓതിക്കൊണ്ട് ഇയാൾ ധാരാളം തഹജ്ജു നമസ്കരിച്ചിരുന്നു, അതുകൊണ്ട് ഫശഫഇനി ഫീഹി, ഇയാളുടെ കാര്യത്തിൽ എന്നെ ശുപാർശകനായി സ്വീകരിക്കണേ. ഫയുശഫഅനി, അങ്ങനെ നോമ്പിനെയും ഖുർആനെയും അള്ളാഹു ശുപാർശകരായി സ്വീകരിക്കും. നോമ്പ് സംസാരിക്കുക, ഖുർആൻ സംസാരിക്കുക, അതൊക്കെ ഉണ്ടാവുമോന്ന് ചില ആളുകൾ, അത് ആലങ്കാരിക പ്രയോഗമല്ലേ, ആലങ്കാരിക ഒന്നല്ല, പരലോകത്ത് അങ്ങനെ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, അതിൽപ്പെട്ട കാര്യമാണത്. അത് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആലോചിച്ചാൽ കിട്ടൂല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇനി സുഹൃത്തുക്കളെ, നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് ഖുദ്സിയായ ഹദീസിൽ പറയുന്നത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലമാണ് നോമ്പിന് നിശ്ചയിക്കപ്പെട്ടത്. അത് നോമ്പിന്റെ ഫളായിലുകളുടെ കൂട്ടത്തിൽ ഉലമാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റു അമലുകൾക്കൊക്കെ ഒന്ന് ഒന്നിന് പത്ത്, പത്ത് മുതൽ എഴുന്നൂറ് വരെ, ഇപ്പൊ നന്മ പ്രവർത്തിക്കുന്ന ഓരോന്നിനും അബിൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാന്ന് പോലെ മൻജാ അബിൽ ഹസനത്തി ഫലഹു അശ്രു അംസാലിഹാ, ഖുർആൻ പറഞ്ഞതാ, ഒരു നന്മ ചെയ്താൽ അതിന്റെ പത്തരട്ടി അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്ത് പറഞ്ഞു, ഒരു നെന്മണി അത് വിട്ടു, അത് വിത്ത് അത് വിളഞ്ഞു വന്നു ഏഴ് കതിർ, ഓരോ കതിറിലും നൂറ് വീതം, അപ്പൊ എത്രയായി? ഒരു നെന്മണി 700 ഇതുപോലെ നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് പ്രതിഫലം തരും. അപ്പോൾ അദ്ദേഹത്തിൽ അതിനപ്പുറവും തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 700, 700, 70,000 അല്ല കണക്കറ്റ പ്രതിഫലം എന്നാണ് നോമ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രമാത്രം ത്യാഗം യഥാർത്ഥ നോമ്പുകാരൻ സഹിക്കുന്നുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്, കുല്ലു അമലി ബിനി ആദം യുലാഅഫ്, ആദം സന്തതിയുടെ ഓരോ അമലും പരലോകത്ത് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടും. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടി, ഇലാ സബ്ഇമിയത്തിൽ അങ്ങനെ 700 ഇരട്ടി വരെ. ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ല സൗം, നോമ്പൊഴികെ, നോമ്പിന് നിങ്ങൾ 700 കണക്കാക്കേണ്ടതില്ല. ഫഇന്നഹു ലീ, അത് എനിക്ക് വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. വാനാജ്സി ബിഹി, ഞാൻ അതിന്റെ പ്രതിഫലം കൊടുക്കും. യദൗശഹുവതഹു വതആമഹു മിൻ അജ്ലി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഭക്ഷണ പാനീയങ്ങളും അവന്റെ വികാരങ്ങളെയും ലൈംഗിക വികാരത്തെയും ഒക്കെ അവൻ വേണ്ടെന്ന് വെച്ചത് ഞാൻ പറഞ്ഞു എന്ന കാരണത്താലാണ്. കണ്ടോ, അതുകൊണ്ടാ പറഞ്ഞത് വയറിന് മാത്രം നോമ്പുണ്ടായാ പോരാ, കയ്യിനും കാലിനും എല്ലാത്തിനും നോമ്പുണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി വെടിയുന്നു എന്നതാണ് ഇവിടെ കണക്കിലെടുക്കേണ്ടത്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ വികാരങ്ങളെ കയറൂരിവിടാതെ നിയന്ത്രിച്ചു നിർത്തുന്നു എന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതെന്തും ത്യജിക്കാനുള്ള ഒരു ത്യാഗ മനസ്ഥിതിയാണ് വാസ്തവത്തിൽ നോമ്പുകാരനുണ്ടായിത്തീരുന്നത്. ഇമാം ഇബ്നു ഹുസൈമയുടെ റിവായത്തിൽ വ്യക്തമാക്കി പറഞ്ഞു, അവൻ അവന്റെ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് എന്റെ കാരണത്താലാണ്, അവൻ അവന്റെ പാനീയങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അവന്റെ ആസ്വാദനങ്ങൾ പലതും അവൻ ഉപേക്ഷിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അവന്റെ ഭാര്യ അവൻ പകൽ സമയത്ത് ഒഴിവാക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ആരും അറിയില്ലല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, ഫ്രിഡ്ജിലുള്ള ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചാൽ ആരും അറിയില്ലെന്ന്, അത്രയും സ്വകാര്യതയാണല്ലോ. പണ്ടത്തെ പോലെ അടുപ്പ് തീകത്തുന്നത് കാണണോ പുക പൊന്തുന്നത് കാണണോ ഒന്നും പറയില്ലപ്പോ അല്ലേ. ആ അള്ളാഹു മാത്രം അറിയും, നീയും നിന്റെ ഭാര്യയും മാത്രം. പകൽ സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നാലേ 2 മാസമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നോമ്പുകാലത്ത് അത് ചെയ്താലോ എന്താ ഉണ്ടാവുക? അള്ളാഹുവിനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹിനെ തെറ്റിക്കാൻ സാധിക്കും, അവന്റെ അള്ളാഹിന്റെ കണ്ണ് തെറ്റിക്കാൻ സാധിക്കോ? അപ്പൊ അള്ളാഹു കാണുന്നുണ്ട്, എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനെല്ലാം ഉപേക്ഷിക്കുന്നത്. ആ ഒരു മനസ്ഥിതി അള്ളാഹു കൽപ്പിച്ചു എന്നതിനാൽ മാത്രം അവൻ കാണുന്നു എന്ന ബോധത്തോടുകൂടി അവനത് ഉപേക്ഷിക്കുകയാണ്. അതിനാണ് പ്രതിഫലം. അതുകൊണ്ടാണ് കണക്കറ്റ പ്രതിഫലം അതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള രഹസ്യ വിവാദത്താണ് യഥാർത്ഥത്തിൽ എന്ത് നോമ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാം, ആളെ കാണിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക, ആളെ കാണിക്കാൻ വേണ്ടി അജ്നും വെക്കുമ്പോ, പക്ഷെ ആളെ കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പ് തിന്നാതിരിക്കലാണ്. അപ്പൊ തിന്നോ തിന്നില്ലെന്ന് ഒരാളെ കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇബാദത്താണ് വിശുദ്ധ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മഹത്തായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കേവലം പട്ടിണിയല്ല നോമ്പ് എന്ന് മനസ്സിലാക്കുക, ആ നിലയ്ക്ക് വിശുദ്ധ നോമ്പിനെ ഉൾക്കൊള്ളുവാൻ വിശ്വാസി സമൂഹം തയ്യാറെടുക്കുക, മാനസികമായ മുന്നൊരുക്കങ്ങൾ നടത്തുക, വീട്ടുകാരോട് കുടുംബനാഥൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുക, കൂട്ടുകാരോടും അങ്ങനെ പറയുക. അങ്ങനെ നാം ഒരു മഹത്തായ മാസത്തെ എതിരേൽക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين قيم الله سخرتك لك يدر عملهم الله بيقل سيغار ما يجيكوان علماء كل جند نبندن كل پرنجتون ده هذا يدكرة نام ورم پڑتك يوم ورم كين چيئن ده دان كأن اتنا اتنا پڑتو ويا نمنا عمل كل پاڑا يبقو ون إخلاص يدر عملهم پنجلهم إخلاص داونام هذا يدر നല്ല നിയ്യത്ത്, ഇന്നമല്ല അമാലു ബിൻ നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വൈന്നമാലി കുല്ലിം ബി ഇമാനവ, ഓരോ മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിച്ചത് അത് കിട്ടും. അപ്പോ ഏതൊരു അമൽ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്, നാളെ അവന്റെ മുഖത്ത് നോക്കണമല്ലോ, റബ്ബിന്റെ മുഖത്ത് നോക്കണമല്ലോ. അതുകൊണ്ട് അവൻ വിരോധിച്ച് ഞാൻ ചെയ്താൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അവൻ എന്നെ കാണുന്നുണ്ടല്ലോ, അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, അതെന്റെ ബാധ്യതയാണല്ലോ. ആ നിലക്ക് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അവന്റെ മുഖത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, വേറെ ആരെ കാണിക്കാനും ആരെ അറിയിക്കാനുമല്ല, ഒരു തരത്തിലുള്ള ലോകമാന്യവും അതിൽ കടന്നു വരാതിരിക്കുക, അതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോമ്പിലും അതുണ്ടായിരിക്കണം, എല്ലാ അമലിലും അതുണ്ടായിരിക്കണം. പക്ഷെ ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെന്തുകൂടി വേണം? ഇത്തിബാഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആ അമൽ ചെയ്യാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അമൽ ചെയ്യുക എന്നത് നമ്മളെ പഠിപ്പിക്കേണ്ടത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് റസൂലിനെ അള്ളാഹു അയച്ചിട്ടുള്ളത്. നമ്മളെങ്ങനെ നോമ്പ് നോൽക്കണം, നമ്മളെങ്ങനെ നിസ്കരിക്കണം, നമ്മളെ ഓരോരുത്തരെയും ഗവേഷണം അനുസരിച്ച് കണ്ടെത്താൻ പറ്റിയതാണോ? അല്ല. അവിടെ നമ്മുടെ ഗവേഷണങ്ങൾക്കോ ചിന്തക്കോ ബുദ്ധിക്കോ ഒരു സ്ഥാനമില്ല. എന്താ മഗരിബ് 3, എന്താ അസർ 4, എന്താ സുജൂദ് അങ്ങനെ, ഏയ് എന്താ നോമ്പ് ഇങ്ങനെ, ഒരു ചോദ്യമല്ല. അത് സ്വീകരിച്ചോളണം. മുഅ്മിനാണോ അല്ലേ റസൂൽ പറഞ്ഞാൽ സ്വീകരിച്ചോളണം. നിന്റെ ബുദ്ധിക്ക് ദഹിച്ചോളണം എന്നില്ല. കഅബത്തിലേക്ക് ചെന്നൊരു കല്ലിന് ചുറ്റും ഇങ്ങനെ ഇടം വെക്കുക, ചുറ്റുക, കുറച്ച് എന്നിട്ട് ഒരു തുണിയും ഒരു ഷെഡിയും ബനിയൻ ഇടാൻ പാടില്ല, എന്നിട്ടൊരു പൊതിയും. എന്താ എന്താ ബുദ്ധി? ബുദ്ധി ഇവിടെ കേരളത്തിൽ വെച്ച് പോയിക്കോ, അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യാം. നിസ്കാരം അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യാം. അതാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിന്തുടരുക. വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ നിങ്ങൾക്ക് എന്തെന്ന് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും, അവിടെ നിന്ന് വിരോധിച്ചുവോ ഫന്തഹു, പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ പാടില്ല. അതിന് പാടെ അകന്ന് നിൽക്കുക. ഈ രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നോമ്പെടുക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയായിരിക്കണം. അപ്പൊ ഞാൻ നോമ്പെടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? മുസ്ലിം സമുദായത്തിൽ എല്ലാവരും നോമ്പെടുക്കുന്നു, കുട്ടികൾക്ക് വരെ നോമ്പാണ്, വീട്ടിൽ ആർക്കും നോമ്പില്ലാത്തയില്ല, പിന്നെ യഥേഷ്ടം ചായക്കടയൊന്നും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ കാണില്ലേ ചായക്കടയിൽ കയറുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ കിടക്കട്ടെ ഒരു നോമ്പ്. നോമ്പ് കൊണ്ട് ആരോഗ്യപരമായ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ ചില വൈദ്യന്മാരൊക്കെ പറയുന്നത്. എങ്കിൽ അതുമാകട്ടെ, എനിക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ട്, ആ മാറ്റിയത്തിന് കുറച്ച് റെസ്റ്റ് കൊടുത്താൽ അതൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ഉപവാസത്തിന് പല മെച്ചങ്ങളും ഉണ്ടത്രേ, എന്നാ അതും കൂടി ആവട്ടെ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നോമ്പെടുക്കുന്നത്? നിങ്ങൾക്ക് അത് കിട്ടും, ഉപവാസത്തിന്റെ ഗുണം കിട്ടും, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടും ചിലപ്പോ അസിഡിറ്റി കുറഞ്ഞിട്ടും, അതൊക്കെയാണോ ഉദ്ദേശം? അത് കിട്ടും. നല്ലൊരു വ്യായാംശ ആമാശയത്തിന് കുറച്ചുകൂടി ശക്തി കിട്ടും. ഇറങ്ങാൻ കഴിഞ്ഞാല് ഇനി കൂടുതൽ കഴിക്കാം, അതിനുവേണ്ടിയാണോ? അല്ലെങ്കിൽ എല്ലാ സമൂഹത്തോട് ഒത്തുപോകാൻ വേണ്ടി ഇപ്പൊ ഈ കാലത്ത് നോമ്പെടുക്കാതിരിക്കാനൊരു മോശമല്ലേ? എല്ലാവരും എടുക്കും, നമ്മൾ എടുക്കുക. അങ്ങനെയാണോ നിങ്ങളുടെ ഉദ്ദേശം? അത് കിട്ടും. അതാണ് വൈന്യമാലി കുല്യം രീം മാനവ, ഓരോരുത്തരും അവൻ എന്തൊന്ന് കരുതിയോ അത് കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനോ അല്ലെങ്കിൽ ആരോഗ്യപരമായ മെച്ചങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമായിരിക്കും. അതെല്ലാം ഇഖ്ലാസിന് ഓട്ടം തട്ടിക്കുന്ന കാര്യമാണ്. അള്ളാഹു കൽപ്പിച്ചതിനാൽ ഞാനത് ചെയ്യുന്നു, അവൻ കൂലി തരും, ഇത് ഉപേക്ഷിച്ചാൽ എനിക്ക് ശിക്ഷയുണ്ട്. ഇത് പറലാണ്, ഇത് നിർബന്ധമാണ്. ഇത് സുന്നത്ത് നോമ്പ് പോലെയല്ല റമദാൻ. റമദാൻ ഒരു നോമ്പ് ഉപേക്ഷിക്കുന്നത് ഒരു വൻ പാപമാണ്. അത് ഞാൻ ചെയ്താൽ എന്റെ റബ്ബിന്റെ ഗൗരവമുള്ള ശിക്ഷ എനിക്കുണ്ടാകും എന്നായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്റെ അമൽ ചെയ്യുമ്പോഴും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളോ ദുന്യവിയായ മെച്ചങ്ങളോ അല്ല കണക്കിലെടുക്കേണ്ടത്, റബ്ബിന്റെ തൃപ്തിയാണ് നാം കണക്കിലെടുക്കേണ്ടത്. അതാണ് ഇഖ്ലാസിന്റെ മർമ്മം എന്ന് പറയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കതിനുള്ള മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവർക്ക്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക. നബിയും സഹാബത്തും എങ്ങനെയാണ് നോമ്പെടുത്തത്? ആ നോമ്പാണ് ഖിയാമം വരെ ഉണ്ടാകുന്നത്. അത് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആക്കുന്നില്ല, മനസ്സിലായില്ലേ? അത് പ്രമാണങ്ങളിലുള്ള അന്നത്തെ ഇസ്ലാം എന്തോ അതിന്റെ ഖിയാമം വരും, അതിൽ മാറ്റല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആറ് നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ എത്തി. അതിനെങ്ങനെയാ വേണ്ടത്? റസൂലിന്റെ നോമ്പെങ്ങനെ, സഹാബത്തിന്റെ നോമ്പെങ്ങനെ, അതൊക്കെ ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചും പഠിച്ചും അറിഞ്ഞും അറിയിച്ചും ആണ് നമ്മൾ ഇതിന് മുന്നൊരുക്കം നടത്തേണ്ടത്, മനസ്സിലായില്ലേ? ഒരു മഹത്തായ മാസമാണ് വരാനിരിക്കുന്നത്, അതറിയാതെ ഇങ്ങ് കടന്നുപോകും. അപ്പൊ അതിനു മുമ്പായിട്ട് അതിന്റെ മസലകളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും അത് സംബന്ധമായ ക്ലാസ്സുകൾ, ഇന്ന് ധാരാളം ക്ലാസ്സുകളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ശരിയായ ദീൻ പറയുന്ന ആളുകളുടെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക, ശരിയായ ദീൻ പറയുന്ന ആളുകളുടെ പുസ്തകങ്ങൾ ലേഖനങ്ങൾ നമ്മൾ വായിക്കുക. എല്ലാവരും പ്രസംഗിക്കുന്ന കാലം അപ്പൊ ഇത് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ, വാട്സപ്പും ഫേസ്ബുക്ക് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏത് ജാഹിലും കയറി പ്രസംഗിക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചാണ് വിടുകയല്ലേ, ആർക്കും പ്രസംഗിക്കാൻ അത്യാവശ്യ. എന്നിട്ട് അതിങ്ങനെ ആളുകൾ കേൾക്കുക, ശരിയല്ലത്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫന്ദുറു അമ്മൻ തഖുദുന ദീനക്കും, ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്, ആരിൽ നിന്നാണ് ദീൻ എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കൊള്ളണം. കണ്ട അണ്ടനും അടകോടനും പറഞ്ഞൊന്നും സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ കേൾക്കാനും പാടില്ല. കുറച്ച് സമയം നമ്മൾ കേൾക്കുള്ളൂ, അത് ശരിയായ സ്വച്ഛമായ ശരിയായ സ്രോതസ് കിട്ടുന്നതായിരിക്കണം. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി അറിവിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യണം, കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല. അമ്മാമ ചെയ്ത പോലെ പാപ്പ ചെയ്ത പോലെ എന്നല്ല, ആ നിലക്ക് പഠിച്ചു മനസ്സിലാക്കി റമദാനിന്റെ ആദാബുകൾ എന്തൊക്കെയാണ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിയാലേ ഈ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات وصلى الله على نبينا محمد وعلى اله وصحبه وسلم